There is a common idea that anyone is invited to come to Jesus Christ.
സാധാരണ കാണുന്നതായ ഒരു അഭിപ്രായമുണ്ട്, ആരെങ്കിലും യേശുക്രിസ്തുവിലേക്ക് ക്ഷണിച്ചാൽ.
No, anyone is invited can come to Jesus Christ.
യേശു കർത്താവിലേക്ക് ആർക്കെങ്കിലും വരുവാൻ കഴിയുമെന്ന്.
But if you turn to Matthew chapter 11 and verse 28.
മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിലേക്ക് ശ്രദ്ധിക്കുമെങ്കിൽ,
അവിടെ
ഒരു പ്രത്യേക വിധത്തിലുള്ള ആൾക്കാരെ മാത്രമേ യേശു കർത്താവ് ക്ഷണിക്കുന്നുള്ളൂ എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
He says here in verse 28,
28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു,
Come to me all who are weary, heavy laden, and I will give you rest.
അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും.
It's only those who have a sense of need who can come and get what the Lord has to offer.
ദൈവം തരുന്നത് സ്വീകരിക്കണമെങ്കിൽ അത് ഒരു ആവശ്യബോധമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ.
A person who comes to the Lord who is not weary and heavy laden,
അധ്വാനവും ഭാരവും ഇല്ലാതെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായ ഒരു മനുഷ്യൻ,
ഈസ് നോട്ട് ഗോയിങ് ടു റിസീവ് ഫ്രം ദ ലോർഡ് ഓൾ ദ ലോർഡ് ഹാസ് ഫോർ അസ്.
ദൈവം തരുവാനുള്ളതെല്ലാം അവന് ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുവാൻ കഴിയത്തില്ല.
You see, people can come to the Lord with various motives.
പല ഉദ്ദേശങ്ങളോടുകൂടെ മനുഷ്യർക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയും.
Even when he was on earth, there were people who came to him with only for healing or some personal benefit.
യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ സൗഖ്യത്തിന് വേണ്ടി മാത്രവും അല്ലാതെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രവുമായി അനേകർ കടന്നു വന്നിരുന്നു.
And the Lord had discernment to know with what motive people came.
കർത്താവിന് വിവേചന ശക്തി ഉണ്ടായിരുന്നു അവരെന്ത് ഉദ്ദേശത്തോടു കൂടെ കടന്നു വന്നു എന്ന് അറിയുവാനായിട്ട്.
See, man is basically a religious creature and wants religion.
അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ഒരു മതത്തെ പിൻപറ്റുന്നവനാണ്. അവനിലുള്ളത് മതത്തിന്റെ സ്വഭാവമാണ്.
And there's a world of difference between being religious and being spiritual.
ആത്മീയനായിരിക്കുന്നതും ഒരു മതഭാരതി ആയിരിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ട്.
Most Christians are not able to distinguish between these two categories of people.
മിക്കവാറും എല്ലാ ക്രിസ്ത്യാനികൾക്കും ഈ രണ്ട് വിഭാഗത്തെ വേർതിരിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല.
Most Christians think that if someone is religious, he is spiritual.
അനേകരെ ചിന്തിക്കാറുണ്ട് തങ്ങൾ മതാനുയായികളല്ല, ആത്മീയരാണെന്ന്.
Now, many people think that because they are religious, they are spiritual.
അനേകരെ ചിന്തിക്കാറുണ്ട് തങ്ങൾ മതത്തെ പിൻപറ്റുന്നത് കൊണ്ട് തങ്ങൾ ആത്മീയരാണെന്ന്.
When Jesus was on earth, there were a lot of religious people.
യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മതത്തെ അനുസരിച്ച് നടക്കുന്ന അനേകർ ഈ ലോകത്തിലുണ്ടായിരുന്നു.
And they thought that the Lord would receive them and take them into his kingdom.
അവർ വിചാരിച്ചു കർത്താവ് അവരെ സ്വീകരിക്കുമെന്നും അവന്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമെന്നും.
But they were the ones he condemned the most.
എന്നാൽ യേശു കർത്താവ് ഏറ്റവും അധികം കുറ്റപ്പെടുത്തിയത് അവരെയാണ്.
Because they had all the external form without any inner hunger for God.
എന്നാൽ അവർക്ക് ഉള്ളിൽ ദൈവത്തിനായി ഒരു ദാഹവുമില്ലാതെ പുറമേ ഉള്ളതായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു.
The Pharisees were regular in their prayers and fasting and meetings and Bible studies.
പരീശന്മാർ അവരുടെ പ്രാർത്ഥനയിലും വചനം പഠിക്കുന്നതിലും ഉപവസിക്കുന്നതിലും എല്ലാം വളരെ കൃത്യനിഷ്ഠയുള്ളവരായിരുന്നു.
The Lord had no respect for them.
എന്നാൽ അവരെ കുറിച്ച് ദൈവത്തിന് ഒരു ബഹുമാനവും ഇല്ലായിരുന്നു.
Because they were not sick and tired of their inward defeated condition.
അവരുടെ ഉള്ളിലെ പരാജയപ്പെട്ട അവസ്ഥയെ പറ്റി അവര് ഒരു നഷ്ടബോധം ഒരു പ്രയാസത്തിലേക്ക് വന്നവരായിരുന്നില്ല.
They were satisfied with their external religious activities.
അവരുടെ പുറമേ ഉള്ളതായ മതത്തിന്റെ അനുഷ്ഠാനങ്ങളിലൊക്കെയും അവർ സംതൃപ്തി അടഞ്ഞവരായിരുന്നു.
There was no mourning for sins that they had in secret in their life.
രഹസ്യത്തില് അവരുടെ ജീവിതത്തിലുള്ളതായ പാപങ്ങളെ കുറിച്ചുള്ള ഒരു കരച്ചില് അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു.
And so they were not weary and heavy laden.
അവരെ ഒരിക്കലും അധ്വാനിക്കുന്നവരും പാരിജ്യമുള്ളവരും ആയിരുന്നില്ല.
So they couldn't come to the Lord and get the rest that he promised.
അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത ആശ്വാസം കർത്താവിലേക്ക് വന്ന് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞില്ല.
Whereas there were others who were not so prominent religiously.
മതപരമായിട്ട് അത്രമാത്രം പ്രസക്തി ഇല്ലാത്ത അനേകര്,
and whom the people did not consider as very holy people.
പൊതുജനം വിശുദ്ധരായിട്ട് കണക്കാക്കാതിരുന്നതായ മനുഷ്യര്,
they were the people who the Lord selected even to be his apostles.
അവരെയാണ് കർത്താവായ യേശുക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തത്.
Now the reason why I mention that is because we are in a similar situation today.
ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? നാം ഇതിന് സമാനമായ ഒരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്.
Today also most Christians in all denominations satisfy themselves with religious activity.
ഇന്ന് വിവിധ സ്വഭാവങ്ങളിലുള്ള അനേക ക്രിസ്ത്യാനികൾ തങ്ങളുടെ മതപരമായ ആചാരങ്ങൾ കൊണ്ട് സംതൃപ്തി അടഞ്ഞ് ജീവിക്കുന്നവരാണ്.
We think we are spiritual because we pray or read the Bible or go to meetings regularly.
നാം പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ദൈവവചനം വായിക്കുന്നതുകൊണ്ടും തുടർമാനമായിട്ട് മീറ്റിംഗുകൾക്ക് പോകുന്നതുകൊണ്ടും നാം ആത്മീയരെന്ന് നാം ചിന്തിക്കുന്നു.
And if someone is active like that in church activities, we think such a person is a spiritual man.
അങ്ങനെയുള്ള സഭയുടെ പ്രവർത്തനങ്ങളിൽ തീഷ്ണതയുള്ള ഒരുവനെ കാണുമ്പോൾ അവൻ ആത്മീയനെന്ന് നാം കരുതുന്നു.
Such a person is not a spiritual man, he's only a religious man.
അങ്ങനെയുള്ളതായ ഒരു മനുഷ്യൻ അവൻ ആത്മീയനല്ല, പിന്നെയോ അവൻ ഒരു മതത്തിൻ മതാനിയായി മാത്രമാണ്.
We need to understand very clearly the difference between these two, because the difference is the difference between heaven and hell.
ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ളതായ വ്യത്യാസം നാം വ്യക്തമായി മനസ്സിലാക്കണം. കാരണം ഇവ തമ്മിലുള്ളതായ വ്യത്യാസം ആകാശവും ഭൂമിയും പോലെയുള്ളതായ വ്യത്യാസമാണ്.
The Pharisees, for example, were very religious.
ഉദാഹരണമായിട്ട് പരീശന്മാര് വളരെ മതതീഷ്ണതയുള്ളവരായിരുന്നു.
But Jesus said that they were first candidates to go to hell.
യേശു കർത്താവ് പറഞ്ഞു അവർ ഒന്നാമതായിട്ട് നരകത്തിലേക്ക് പോകുമെന്ന്.
Whereas others whom we would normally despise as sinners, like the thieves and adulterers, they found a place in God's kingdom.
മറുവശത്ത് നാം വ്യഭിചാരികളെന്നും മറ്റുള്ളവരെന്നും മുദ്ര കുത്തുന്നവര് അവർ സ്വർഗത്തിൽ സ്ഥാനം കണ്ടെത്തുമെന്ന് കർത്താവ് പറഞ്ഞു.
The reason was that those sinners had a sense of need. They were weary, sick and tired of themselves.
അതിന്റെ കാരണം ആ പാപികൾക്ക് ഒരു ആവശ്യബോധം ഉണ്ടായിരുന്നു. അവർ അധ്വാനിക്കുന്നവരും തങ്ങളെ തന്നെ മതിയായവരും പാരിജ്യമുക്കുന്നവരുമായിരുന്നു.
Whereas these others were satisfied with their religion.
എന്നാൽ മറ്റുള്ളവർ തങ്ങളുടെ മതത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി അടഞ്ഞവരായിരുന്നു.
Now even today, as I said, the situation is the same.
ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ അവസ്ഥയും ഇത് തന്നെയാണ്.
We don't have to examine other people or judge others.
നാം മറ്റുള്ളവരെ വിധിക്കേണ്ടതായ ആവശ്യമില്ല.
We can examine ourselves.
നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കുവാനായിട്ട് കഴിയും.
And see whether we are like the Pharisees, satisfied with our religious activity.
നാം പരീശന്മാരെ പോലെ തങ്ങളുടെ മതപ്രവർത്തനങ്ങളിൽ സംതൃപ്തി അടഞ്ഞവരാണോ എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കുവാൻ കഴിയും.
The devil is a great deceiver.
പിശാച് വലിയൊരു വഞ്ചകനാണ്.
And he would be very happy if you were satisfied in your lost condition.
നിങ്ങളുടെ ആ നഷ്ടപ്പെട്ട അവസ്ഥയിൽ സംതൃപ്തി അടഞ്ഞു കഴിയുന്നുവെങ്കിൽ പിശാചിന് വളരെ സന്തോഷമുള്ളതായ കാര്യമാണത്.
Jesus said in Matthew chapter 5,
മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു,
The kingdom of heaven belongs, verse 3, to those who are poor in spirit.
മൂന്നാമത്തെ വാക്യത്തിൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് പറയുന്നു.
What does it mean to be poor in spirit? It's very important to know that, because the kingdom of heaven only belongs to such people.
ആത്മാവിൽ ദരിദ്രർ എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. കാരണം അവർക്കുള്ളതാണ്
സ്വർഗരാജ്യം.
നാം ആത്മാവിൽ ദരിദ്രരല്ല എങ്കിൽ നാം സ്വർഗരാജ്യത്തിലേക്ക് പോവുകയില്ല. ആത്മാവിൽ ദരിദ്രരായിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത്? എന്റെ ആത്മാവിൽ ഒരാവശ്യബോധമുണ്ട് എന്നുള്ളതാണ്.
I sense my need.
അതിന്റെ അർത്ഥം ഞാൻ എന്റെ ആവശ്യം മനസ്സിലാക്കുന്നു.
Other people may not know about my failures in my private life, in my thought life.
എന്റെ ചിന്താ ജീവിതത്തിലും എന്റെ രഹസ്യ ജീവിതത്തിലും ഉള്ളതായ പരാജയങ്ങൾ മറ്റുള്ളവർ അറിയുന്നില്ലായിരിക്കും.
That makes me sorrowful before God.
ദൈവത്തിന്റെ മുൻപിൽ ദുഃഖിതനായിട്ട് എന്നെ അത് മാറ്റുന്നു.
In other words, I'm not satisfied merely that I've given a good impression to other people.
മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ നല്ലവനായി കാണിക്കുന്നത് കൊണ്ട് ഞാൻ സംതൃപ്തി അടയാത്തതായ അവസ്ഥ.
Let me just show you a verse in Luke chapter 16.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ഒരു വാക്യം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
The Pharisees were religious and Jesus was spiritual.
പരീശന്മാര് മതവാദികളും യേശു കർത്താവ് ആത്മീയനുമായിരുന്നു.
Now I want you to notice here in Luke chapter 16 two things that were found in the Pharisees which were not found in Jesus Christ.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പരീശന്മാരിൽ നാം കാണുന്നതായ രണ്ട് കാര്യങ്ങൾ, യേശുക്രിസ്തുവിൽ കാണാത്തതായ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു.
There were a lot of things which were found in the Pharisees which were found in Jesus too.
യേശു കർത്താവിലും പരീശന്മാരിലും ഒരുപോലെ നമുക്ക് കാണുവാൻ കഴിയുന്ന അനേക കാര്യങ്ങളുണ്ട്.
Pharisees prayed, Jesus prayed.
പരീശന്മാർ പ്രാർത്ഥിക്കുന്നു, യേശു കർത്താവും പ്രാർത്ഥിക്കുന്നു.
See, I want you to notice here as I say these things that there's a lot of similarity also between religious and spiritual people.
ആത്മീയരും മതവാദികളും തമ്മിൽ വളരെ സാമ്യങ്ങൾ ഉണ്ട് എന്നുള്ളതായ കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
As you listen to the word of God, look at it like looking into a mirror.
ദൈവവചനം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ അത് നിങ്ങൾ ഒരു മുഖക്കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ്.
We look into a mirror and we see ourselves.
നാം മുഖക്കണ്ണാടിയിൽ നോക്കുമ്പോൾ നാം നമ്മെ തന്നെ കാണുന്നു.
The Bible says God's word is like a mirror in which we see ourselves.
ദൈവവചനം പറയുന്നു ബൈബിൾ ഒരു കണ്ണാടി പോലെയാണ്, അതിൽ നോക്കുമ്പോൾ നാം നമ്മെ തന്നെ കാണുന്നു എന്ന്.
With our spots on our face we see it.
നമ്മുടെ മുഖത്ത് എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ കണ്ണാടിയിൽ കാണുവാൻ കഴിയും.
And so as we see the contrast between the Pharisees and Jesus we may see ourselves.
പരീശന്മാരെയും യേശു കർത്താവിനെയും നാം താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ അതിൽ നമ്മെ തന്നെയും അവിടെ കാണുവാനായിട്ട് കഴിയും.
All that I'm saying is found in scripture.
ഞാൻ പറയുന്നതായ എല്ലാ കാര്യങ്ങളും ദൈവവചനത്തിൽ നാം കാണുന്നതായ കാര്യങ്ങളാണ്.
Pharisees prayed regularly.
പരീശന്മാര് കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു.
And they prayed. They made long prayers.
അവർ വളരെ ദീർഘമായി പ്രാർത്ഥിക്കുന്നവരായിരുന്നു.
And Jesus also prayed.
യേശു കർത്താവും പ്രാർത്ഥിക്കുമായിരുന്നു.
The Pharisees fasted. Jesus also fasted.
പരീശന്മാരും ഉപവസിക്കുമായിരുന്നു, യേശു കർത്താവും ഉപവസിക്കുമായിരുന്നു.
And the Pharisees knew the Bible. Jesus knew the Bible.
പരീശന്മാർക്ക് ബൈബിൾ അറിയാമായിരുന്നു, യേശു കർത്താവിനും ബൈബിൾ അറിയാമായിരുന്നു.
So in these areas you can't see the difference between religious people and spiritual people.
ഈ മേഖലകളിൽ ആത്മീയ മനുഷ്യരും മതമനുഷ്യരും തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയത്തില്ല.
They look very similar.
അവർ രണ്ടുപേരും ഒരുപോലെയുള്ളവരായിട്ട് തോന്നും.
Pharisees preached, Jesus preached.
പരീശന്മാരെ പഠിപ്പിക്കുമായിരുന്നു, യേശു കർത്താവും പഠിപ്പിക്കുമായിരുന്നു.
The Pharisees also had missionary activity. We read that they used to cross land and sea to make proselytes. They had full-time workers. They had a missionary program.
പരീശന്മാർക്ക് മിഷനറി പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അവര് ദേശങ്ങൾ കടന്നു ചെന്ന് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ ശ്രമിക്കുന്നത് കാണുവാൻ കഴിയും.
And Jesus also traveled here and there to bring people to God.
യേശു കർത്താവും അവിടെയും ഇവിടെയും സഞ്ചരിച്ച് മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് കാണുവാൻ കഴിയും.
The Pharisees had an external righteousness and Jesus also was externally righteous.
പരീശന്മാർക്ക് പുറമേ ഉള്ളതായ ഒരു നീതി ഉണ്ടായിരുന്നു, യേശു കർത്താവിനും പുറമേ ഉള്ളതായ ഒരു നീതി ഉണ്ടായിരുന്നു.
And in all these areas there was a lot of similarity between the Pharisees and Jesus Christ.
ഈ മേഖലകളിലെല്ലാം പരീശന്മാരും യേശു കർത്താവും തമ്മിൽ വലിയ സാമ്യം ഉണ്ടായിരുന്നു.
But here we read two areas where they were different.
അവർ വ്യത്യസ്തമായിരുന്നതായ രണ്ട് മേഖലകളാണ് നാം ഇവിടെ കാണുന്നു.
What are the things we mentioned so far?
എന്തൊക്കെ കാര്യങ്ങളാണ് നാം ഇതുവരെയും പ്രതിപാദിച്ചത്?
A person can pray.
ഒരു മനുഷ്യന് പ്രാർത്ഥിക്കുവാൻ കഴിയും.
Fast.
ഉപവസിക്കുവാൻ കഴിയും.
Read the Bible.
ബൈബിൾ വായിക്കുവാൻ കഴിയും.
Go to meetings regularly.
തുടർച്ചയായിട്ട് മീറ്റിംഗുകൾക്ക് കടന്നു പോകാൻ കഴിയും. പഠിപ്പിക്കുവാനായിട്ട് കഴിയും.
Support missionary work.
മിഷണറി വേലകളെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് കഴിയും.
And be not one bit better than the Pharisees to whom Jesus said, "You serpents, you generation of vipers, how will you escape the damnation of hell?"
യേശു കർത്താവ് സർപ്പസന്തതികളെ എന്നും ന്യായവിധിയിൽ നിന്ന് നിങ്ങളെ എങ്ങനെ രക്ഷപ്പെടുമെന്നും പറഞ്ഞതായ പരീശന്മാരെക്കാളും ഇത് ചെയ്യുന്നവര് ഒട്ടും മെച്ചമുള്ളവരല്ല.
I think we need to take that seriously because I don't want to deceive myself here on this earth.
നമ്മൾ അത് വളരെ കാര്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എടുക്കണം. കാരണം നമ്മുടെ ജീവിതത്തെ നാം നഷ്ടപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
We don't want to deceive ourselves.
നാം നമ്മെ തന്നെ വഞ്ചിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല.
See, if we discover our true condition only when Christ returns, that's going to be too late.
യേശു കർത്താവ് കടന്നു വരുമ്പോൾ മാത്രം നാം നമ്മുടെ യഥാർത്ഥ അവസ്ഥ അറിയുന്നുവെങ്കിൽ അത് വളരെ താമസിച്ചു പോകും.
We need to know our true condition now.
നാം ഇപ്പോൾ തന്നെ നമ്മുടെ യഥാർത്ഥമായ അവസ്ഥ അറിയണം.
Otherwise, we will find ourselves on the wrong side when Jesus comes again.
അല്ലെങ്കിൽ യേശു കർത്താവ് വരുമ്പോൾ നാം നമ്മെ തന്നെ തെറ്റായ വശത്ത് കാണുവാനായിട്ടിടയായി തീരും.
The Pharisees were people who had they were given a very good impression of themselves to other people.
പരീശന്മാരെ തങ്ങളെ മറ്റുള്ളവരുടെ മുൻപിൽ വളരെ നന്നായിട്ട് കാണിച്ചിരുന്നവരാണ്.
In fact, the Bible says, Jesus said that their doctrine was absolutely correct. There was nothing wrong with their doctrine.
ദൈവവചനം പറയുന്നു അവരുടെ ഉപദേശങ്ങൾ വളരെ കൃത്യമായിരുന്നു, അതിൽ യാതൊരു തെറ്റുമില്ലായിരുന്നു എന്ന്.
Today we see Christianity divided into so many denominations, and almost all those divisions are based on doctrine.
ഇന്ന് നാം കാണുന്ന ക്രിസ്തീയ സഭകൾ അനേക വിഭാഗങ്ങളായിട്ട് വേർതിരിച്ചിരിക്കുന്നു. അതിന്റെ എല്ലാം അടിസ്ഥാനം ഉപദേശങ്ങളാണ്.
If you look at all the denominations, you know, and there are many of them even here in Bahrain, what is the basis of that division?
ഇന്ന് ഈ ബഹ്റൈനിലുള്ളതായ എല്ലാ സഭാഭവങ്ങളിലേക്കും നാം നോക്കുന്നുവെങ്കിൽ അവരുടെ വേർതിരിവിന്റെ അടിസ്ഥാനം എന്താണ്?
Somebody believes in child baptism, somebody believes in adult baptism.
ശിശുസ്നാനത്തിലെ ചിലർ വിശ്വസിക്കുന്നു, മുതിർന്ന സ്നാനത്തിൽ മറ്റു ചിലർ വിശ്വസിക്കുന്നു.
Some say you must have pastors and some say you must have elders.
ചിലർ പറയുന്നു നിങ്ങൾക്ക് പാസ്റ്റർമാരുണ്ടായിരിക്കണം, ചിലർ പറയുന്നു നിങ്ങൾക്ക് മൂപ്പന്മാരുണ്ടായിരിക്കണം.
Some say you must speak in tongues and some say speaking in tongues is of the devil.
ചിലർ പറയുന്നു നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കണമെന്ന്, ചിലർ പറയുന്നു അന്യഭാഷയിൽ സംസാരിക്കുന്നത് പിശാചിന്റേതാണെന്ന്.
Some believe in very quiet, serious times of praise and worship and some believe in very noisy times of praise and worship.
ചിലരെ വളരെ ശബ്ദം കുറഞ്ഞ മൗനമായ ആരാധനയിൽ വിശ്വസിക്കുന്നു, മറ്റുള്ളവരെ ശബ്ദമാനമായ ആരാധനയിൽ വിശ്വസിക്കുന്നു.
In all these external things there's a lot of difference.
ഈ പുറമേയുള്ളതായ കാര്യങ്ങളിൽ വളരെയധികം വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും.
But when it comes to the love of money they're all the same.
എന്നാൽ പണത്തോടുള്ളതായ അവരുടെ സ്നേഹത്തിൽ വരുമ്പോൾ ഇവരെല്ലാവരും ഒരുപോലെയാണ്.
And that is the crucial issue which nobody bothers about.
അതാണ് ഏറ്റവും പ്രാധാന്യമേറിയ കാര്യം, അതിനെപ്പറ്റി ആരും ബോധവാന്മാരല്ല.
In India every denomination they ask for dowry. It doesn't matter what their doctrine is.
ഇന്ത്യയിൽ എല്ലാ സഭാഭവങ്ങളും അവരെ വിവാഹത്തിനായിട്ട് പണം ചോദിക്കുന്നു.
സോ വാട്ട് ഡിഫറൻസ് ഡസ് ഇറ്റ് മേക്ക് ദം? ദിസ് ഡോക്ട്രിൻ ഡസന്റ് സീം ടു ഹാവ് ഡെലിവേർഡ് ദം ഫ്രം ദ ലവ് ഓഫ് മണി.
അവരുടെ പണത്തോടുള്ളതായ മോഹത്തിൽ നിന്ന് അവരെ വിടുവിച്ചിട്ടില്ല എങ്കിൽ ഉപദേശം കൊണ്ട് എന്ത് കാര്യമാണുള്ളത്?
ഇറ്റ് ഹാസന്റ് ഡെലിവേർഡ് ദം ഫ്രം ദ ലവ് ഓഫ് സീക്കിംഗ് ഓണർ.
മറ്റുള്ളവരുടെ ബഹുമാനം അന്വേഷിക്കുന്നതായ ആ സ്വഭാവത്തിൽ നിന്ന് അവരെ വിടുവിച്ചിട്ടില്ല എങ്കിൽ
ഇറ്റ് ഹാസന്റ് ഡെലിവേർഡ് ദം ഫ്രം ദ ലവ് ഓഫ് സീക്കിംഗ് പൊസിഷൻ ഇൻ ദ ചർച്ച്.
സഭയിൽ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്വഭാവത്തിൽ നിന്ന് അവരെ വിടുവിച്ചിട്ടില്ല.
വാണ്ടിംഗ് ടു ബി ദ സെക്രട്ടറി ആൻഡ് ദ ട്രെഷറർ ആൻഡ് ദ പാസ്റ്റർ ആൻഡ് ദി എൽഡർ ആൻഡ് ദി ചെയർമാൻ ഓഫ് ദ ബോർഡ് ആൻഡ് ഓൾ types of things just like in any worldly organization.
ലോകത്തിലുള്ളതായ എല്ലാ സംഘടനകളെ പോലെയും സഭയുടെ സെക്രട്ടറി ആകുവാനും പാസ്റ്റർ ആകുവാനും ചെയർമാൻ ആകുവാനും എല്ലാം ആഗ്രഹമുണ്ടെങ്കിൽ എന്തോ കാര്യമാണുള്ളത്?
And in all these denominations you find people who shout at their wives and argue at home.
എല്ലാ സഭാഭവങ്ങളിലും ഈ ഉള്ളവര് അവരുടെ ഭവനത്തിലെ ഭാര്യയുടെ മേലെ അട്ടഹസിക്കുന്നവരും വാദപ്രതിവാദം നടത്തുന്നവരുമാണെന്ന് കാണുവാൻ കഴിയും.
Doctrine has not delivered them from sin.
പാപത്തിൽ നിന്ന് അവരുടെ ഉപദേശം അവരെ വിടുവിച്ചിട്ടില്ല.
That doctrine has not delivered them, has not given them a control over their tongue.
അവരുടെ ഉപദേശങ്ങൾ അവരുടെ നാവിന് ഒരു നിയന്ത്രണം വരുത്തിയിട്ടില്ല.
Even those who speak in other tongues cannot control their mother tongue.
അന്യഭാഷയിൽ സംസാരിക്കുന്നവർക്ക് തങ്ങളുടെ മാതൃഭാഷയെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
Deception to call this Christianity is a disgrace to the name of Jesus Christ.
ഇത് വലിയ വഞ്ചനയാണ്. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമത്തിനെ അപമാനമാക്കി മാറ്റുകയാണ്.
These people are religious. Whatever tongue they may speak in, whatever baptism they took, they are not spiritual.
അവരെ എന്തെല്ലാം ഭാഷയിൽ സംസാരിച്ചാലും എന്തെല്ലാം സ്ഥാനം അവരെടുത്താലും അവരെല്ലാം മതത്തിന്റെ വാദികളാണ്.
They think they are superior to people in other denominations just because their doctrine is different.
അവരുടെ ഉപദേശം വ്യത്യസ്തമായതുകൊണ്ട് മറ്റുള്ളവരിലും മെച്ചമായവരെന്ന് അവർ കരുതുന്നു.
But there's immorality in their leadership and corruption and fighting for position, and it doesn't seem to bother them.
അവരെ അധികാരത്തിന് വേണ്ടി മത്സരിക്കുകയും അഴിമതി കാട്ടുകയും അധാർമികമായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അവർ ബോധവാന്മാരേ അല്ല.
One of the greatest deceptions of Satan is to make Christians think that if your doctrine is right, God is very happy with you.
പിശാചിന്റെ ഇന്നുള്ളതാ ഏറ്റവും വലിയൊരു വഞ്ചന നിങ്ങളുടെ ഉപദേശം ശരിയാണെങ്കിൽ ദൈവം അതിൽ സന്തോഷിക്കുന്നുവെന്ന് മനുഷ്യനെ ധരിപ്പിച്ചു വെച്ചിരിക്കുന്നതാണ്.
Jesus came to earth to prove that was not true.
യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് അത് ശരിയല്ല എന്ന് വ്യക്തമാക്കുവാൻ വേണ്ടിയാണ്.
Here are two things we see in Luke 16.
ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം ഈ രണ്ട് കാര്യങ്ങൾ കാണുന്നു.
Verse 14.
14-ാമത്തെ വാക്യം.
The Pharisees were lovers of money.
പരീശന്മാര് പണത്തിന്റെ മോഹികളായിരുന്നു.
And all religious people are lovers of money.
എല്ലാ മതമനുഷ്യരും പണത്തോട് മോഹമുള്ളവരാണ്.
Religious pastors are lovers of money.
മതത്തെ മതവാദികളായ പാസ്റ്റർമാര് പണത്തെ മോഹിക്കുന്നവരാണ്.
Jesus was not a lover of money.
യേശു കർത്താവ് ഒരു പണമോഹിയായിരുന്നില്ല.
He used money, but he never loved it.
അവൻ പണത്തെ ഉപയോഗിച്ചു, എന്നാൽ അവൻ പണത്തെ സ്നേഹിച്ചില്ല.
God never gave money to be loved. He gave it to be used.
ദൈവം പണം തന്നത് പണത്തെ സ്നേഹിക്കുവാനല്ല, അത് ഉപയോഗിക്കുവാനാണ്.
You know what we should love people, not money.
നാം എന്തിനെയാണ് സ്നേഹിക്കേണ്ടത്? പണത്തെയല്ല സ്നേഹിക്കേണ്ടത്, മനുഷ്യരെ സ്നേഹിക്കണം.
The mark of an ungodly man is that he loves money and uses people.
ഒരു ദൈവമില്ലാത്തതായ ഒരു ദൈവത്തെ ഭയപ്പെടാത്ത ഒരു മനുഷ്യന്റെ ലക്ഷണം അവൻ പണത്തെ സ്നേഹിക്കുകയും മനുഷ്യനെ ഉപയോഗിക്കുകയും ചെയ്യുന്നു.
The mark of a godly man is that he loves people and uses money.
ഒരു ദൈവമനുഷ്യന്റെ ലക്ഷണം അവൻ മനുഷ്യനെ സ്നേഹിക്കുകയും പണത്തെ ഉപയോഗിക്കുകയും ചെയ്യുന്നു.
Now if we were to divide people today, we would divide them in various ways.
നമുക്കിന്ന് മനുഷ്യരെ വിഭാഗിക്കണമെങ്കിൽ നാം പല വിധത്തിൽ മനുഷ്യരെ വേർതിരിക്കാറുണ്ട്.
Among Christians, people say these are Catholics, these are Protestants.
ക്രിസ്ത്യാനികളിൽ തന്നെ നാം ചിലരെ കത്തോലിക്കരെന്നും ചിലരെ പ്രൊട്ടസ്റ്റന്റുകാരെന്നും വേർതിരിക്കുന്നു. നമ്മുടെ ഒരു
വേർതിരിവാണ്.
ചിലര് ശിശു സ്നാനം എടുത്തവര്, ചിലര് മുതിർന്ന സ്നാനം എടുത്തവര്.
Or we say those who are born again and those who are only nominal Christians.
ചിലര് നാമധേയ ക്രിസ്ത്യാനികളും ചിലര് വീണ്ടും ജന്മം പ്രാപിച്ച ക്രിസ്ത്യാനികളും.
Or we say those who speak in tongues and those who don't speak in tongues.
ചിലര് അന്യഭാഷയിൽ സംസാരിക്കുന്നവര്, ചിലര് അന്യഭാഷയിൽ സംസാരിക്കാത്തവര്.
These are all ways by which Christians divide themselves.
ഇതൊക്കെയുമാണ് ക്രിസ്ത്യാനികൾ സാധാരണ വിഭാഗിക്കുന്നതായ തത്വങ്ങൾ.
All of us sitting here are very proud of which group we belong to.
ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും നാം ഏത് ഗ്രൂപ്പിൽ ഉള്ളവരാണെന്നുള്ളതിൽ അഭിമാനമുള്ളവരാണ്.
Supposing we draw a line between those who love God and those who love money, which side would you be in?
നാം ഇങ്ങനെ കരുതുക, പണത്തെ സ്നേഹിക്കുന്നവരെയും ദൈവത്തെ സ്നേഹിക്കുന്നവരുമായിട്ട് വേർതിരിച്ചാൽ നിങ്ങൾ അത് ഏത് ഭാഗത്ത് നിൽക്കും?
Or those who are seeking their own and those who are seeking the kingdom of God first.
ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കുന്നവരും തങ്ങളുടെ തന്നെ ഉള്ളത് അന്വേഷിക്കുന്നവരുമായി വേർതിരിച്ചാൽ നിങ്ങൾ ഏത് ഭാഗത്തായിരിക്കും?
How many of you sitting here can honestly say that in every decision you take you are seeking the kingdom of God first?
ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് സത്യസന്ധതയോടെ പറയുവാനായിട്ട് കഴിയും, ഞാൻ എടുക്കുന്നതായ ഏതെല്ലാം തീരുമാനങ്ങളിൽ ദൈവത്തിന്റെ രാജ്യം അന്വേഷിച്ചുകൊണ്ട് ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുന്നുണ്ട് എന്ന്?
I want to tell you, we are deceiving ourselves with religious activity, thinking that God is pleased with all that.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നാം മതത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്, ദൈവം പ്രസാദിക്കുന്നു എന്ന് കരുതിക്കൊണ്ട്.
And we go against the conviction of the Holy Spirit, trying to suppress it with more religious activity.
കൂടുതൽ കൂടുതൽ മതത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് നാം പരിശുദ്ധാത്മാവ് നമ്മെ ഉറപ്പാക്കുന്നു എന്ന് കരുതി നാം കഴിയുകയാണ്.
we go against the conviction of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ആ ഉറപ്പിനെ എതിരായിട്ട് നാം ചിന്തിക്കുകയാണ്, പ്രവർത്തിക്കുകയാണ്.
The voice of the Holy Spirit.
പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിന് എതിരായിട്ട്.
And we see here that the Pharisees, though they loved money tremendously, they still covered it all up with a whitewash of religion.
പരീശന്മാർ അവർ പണത്തെ ഏറ്റവും അധികം സ്നേഹിക്കുന്നുവെങ്കിലും മറത്തിന്റെ വെള്ള പൂശിക്കൊണ്ട് അതിനെല്ലാം അവർ മൂടി വെക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും.
Other thing Jesus said.
യേശു കർത്താവ് ഇവിടെ പറഞ്ഞതായ മറ്റൊരു കാര്യം.
The second thing that characterized the Pharisees.
പരീശന്മാരുടെ ലക്ഷണമായ രണ്ടാമത്തെ കാര്യം.
That is, it says in verse 15, you are those who justify yourselves in the sight of men.
പതിനഞ്ചാമത്തെ വാക്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുൻപാകെ നീതീകരിക്കുന്നവരാകുന്നു എന്ന് പറയുന്നു.
They never judge themselves.
അവർ തങ്ങളെ തന്നെ ഒരിക്കലും വിധിക്കുന്നില്ല.
They always justify themselves.
അവർ തങ്ങളെ എപ്പോഴും നീതീകരിക്കുന്നു.
They never considered the possibility that they could be wrong.
തങ്ങൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം എന്നുള്ളതായ ഒരു സാധ്യത അവർ ഒരിക്കലും കണക്കിലെടുക്കുന്നില്ല.
Is that apply to some of you sitting here?
ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് ബാധകമാണോ?
As you hear me, are you saying to yourself, I'm not wrong?
ഞാൻ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയുന്നുണ്ടോ ഞാൻ ചെയ്യുന്നത് തെറ്റല്ല എന്ന്?
You cannot even consider the possibility that you could be wrong.
ഞാൻ തെറ്റായിരിക്കാനുള്ളതായ ഒരു സാധ്യത ഉണ്ട് എന്ന് ചിന്തിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ?
That's exactly how the devil wants you to be.
നിങ്ങൾ അങ്ങനെ ആയിരിക്കുവാൻ തന്നെയാണ് പിശാച് ആഗ്രഹിക്കുന്നത്.
Never consider the possibility that you could be wrong. Be absolutely convinced that you're right.
ഞാൻ ശരിയാണ് എന്ന് പൂർണ്ണമായി ധരിക്കുകയും തെറ്റാകുവാനുള്ളതായ ഒരു സാധ്യതയുമില്ല എന്ന് കരുതിയിരിക്കുന്നതായ അവസ്ഥ.
That's why Jesus could do nothing for those Pharisees.
അതുകൊണ്ടാണ് യേശു കർത്താവിന് ആ പരീശന്മാർക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ
കഴിയാതിരുന്നത്.
മനുഷ്യരുടെ മുൻപിൽ തങ്ങളെ തന്നെ നീതീകരിക്കുന്നവരായിരുന്നു.
Man looks on the outward appearance.
മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു.
God looks at the heart.
ദൈവം ഹൃദയത്തിൽ നോക്കുന്നു.
When men look at the outward appearance, they can be fooled by our religious activity.
നമ്മുടെ മതപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുമ്പോൾ അവർക്ക് പോഷന്മാരായി മാറുവാനായിട്ട് ഇടയുണ്ട്.
ഇവിടെ
നാം ഇവിടെ പറയുന്നു,
യു ജസ്റ്റിഫൈ യുവർ സെൽഫ് ഇൻ ദ സൈറ്റ് ഓഫ് മാൻ, ബട്ട് ഗോഡ് നോസ് യുവർ ഹാർട്ട്.
ഇവിടെ പറയുന്നു, നിങ്ങൾ മനുഷ്യരുടെ മുൻപാകെ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു.
ദാറ്റ് വിച്ച് ഈസ് ഹൈലി എസ്റ്റീംഡ് അമംഗ് മെൻ ഈസ് ഡിറ്റെസ്റ്റബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്.
മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ.
What men esteem highly,
manushyan unnathamayi vechirikkunnathu
is an abomination to God.
Devathinte munpile adu arappayirikkunnu.
The lot of things which man values very greatly,
manushyan valare adhiyam karyangalu vilayeridayittu karudunnu.
God does not value those.
Adine onnum devam vilayulladayittu karudunnilla.
And when you place value on things that man places a value on,
manushyan vilavikkunnathaya karyangalude mel ningalum vilavikkumbola,
you're not God.
Ningala devigamaya devigaralla.
What are the sort of things that man places a value on?
Manushyan endinde okke melana vilavikkunnathu?
Education,
vidyabhyasam.
You know, God doesn't care for that.
Devam adine ottum sradhikkunnilla ennu ariyamo?
He picked up people to be his apostles who had no education.
ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്തവരെയാണ് ദൈവം തന്റെ അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുത്തത്.
Position in society, that's a very big thing for many people.
സമൂഹത്തിലുള്ളതായ ഉന്നത സ്ഥാനം അനേകർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതായ കാര്യം ഇതാണ്.
You know that God doesn't care for that.
ദൈവം അതിനെ ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്കറിയാമോ?
God cares more for humility and purity than your position in society.
നിങ്ങളുടെ സമൂഹത്തിലുള്ള സ്ഥാനത്തെക്കാളും ഏറ്റവും അധികമായി ദൈവം നിങ്ങളുടെ താഴ്മയെയും നിങ്ങളുടെ വിശുദ്ധിയെയും കാര്യമായി എടുക്കുന്നു.
He picked up fishermen who had no place in society.
ദൈവം
is greatest leaders in the church.
ദൈവം തിരഞ്ഞെടുത്തത് മുക്കുവന്മാരായാണ്. ഈ സമൂഹത്തിൽ ഒരു സ്ഥാനവും ഇല്ലാത്തവരെ തന്റെ അപ്പോസ്തലന്മാരായിട്ട് ദൈവം തിരഞ്ഞെടുത്തു.
But how far Christianity has drifted from the way it was in the early days.
ആദ്യകാലത്തുണ്ടായിരുന്നതായ ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ക്രിസ്ത്യാനിത്വം എത്രമാത്രം വ്യതിചലിച്ചിരിക്കുന്നു.
When I was a young Christian,
ഞാനൊരു യുവ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ,
I came out of a church which placed no emphasis on the Bible.
ദൈവവചനത്തിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതായിട്ടുള്ളതായ ഒരു സഭയിലായിരുന്നു ഞാൻ ആയിരുന്നത്. എന്നാൽ ഞാൻ വീണ്ടും ജനിച്ചപ്പോൾ
I looked around at the various denominations. I moved around many denominations in Christianity.
ക്രിസ്തീയതയിലുള്ള അനേക സഭാവിഭാഗങ്ങളിലൊക്കെയും ഞാൻ ചുറ്റി നടന്നു.
This is going back 35-40 years.
ഇത് 35-40 വർഷം മുൻപുള്ള കാര്യമാണ്.
And I saw one thing in every group I went to.
ഞാൻ പോയതായ എല്ലാ ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടതായ ഒരു കാര്യമുണ്ട്.
Whatever their doctrine.
അവരുടെ ഉപദേശം എന്തായിരുന്നാലും
whether they were baptized as children or adults or whether they spoke in tongues or didn't speak in tongues.
അവരെ കുട്ടികളായി സ്നാനപ്പെട്ടവരാണെങ്കിലും മുതിർന്നവരായി സ്നാനപ്പെട്ടവരാണെങ്കിലും അന്യഭാഷയിൽ സംസാരിക്കുന്നവരാണെങ്കിലും സംസാരിക്കാത്തവരാണെങ്കിലും
I saw that if a man had a big job in the world, he was always given a prominent place in the church as well.
ഞാൻ കണ്ടു ലോകത്തിലെ ഒരു വലിയ സ്ഥാനമുള്ള മനുഷ്യനെ എല്ലായ്പ്പോഴും എല്ലാ സഭകളിലും ഏറ്റവും പ്രാധാന്യമുള്ളതായ സ്ഥാനം ലഭിക്കുമായിരുന്നു.
If a man was a civil service officer, whether it's a Catholic church or a Pentecostal church, they would give him a place in the leadership or the board or the deacons or something.
ഒരു സിവിൽ സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അവന് കാത്തോലിക്ക സഭയിലാണെങ്കിലും വേറെ ഏത് സഭയിലാണെങ്കിലും അവിടെയെല്ലാം അവന് വലിയ സ്ഥാനം കൊടുക്കുമായിരുന്നു.
Or if a person was a big police officer, every denomination would give him a prominent place in their church.
ഒരു മനുഷ്യൻ ഒരു വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എല്ലാ സഭകളും തങ്ങളുടെ സഭകളിൽ അവനൊരു വലിയ സ്ഥാനം കൊടുക്കുമായിരുന്നു.
He was automatically assumed to be spiritual because he had a big job in the world.
അവനെ ആത്മീയനായിട്ട് എല്ലാവരും കണക്കാക്കിയിരുന്നു. അതിന് കാരണം അവന് ലോകത്തിൽ ഒരു വലിയ ജോലി ഉണ്ട് എന്നുള്ളതായിരുന്നു.
I didn't visit all the churches in the world, obviously.
ലോകത്തിലുള്ളതായ എല്ലാ സഭകളും ഞാൻ സന്ദർശിച്ചില്ല.
Every single denomination that I visited, without exception, this was true.
ഒരു മാറ്റവുമില്ലാതെ ഞാൻ സന്ദർശിച്ചതായ എല്ലാ സഭാവിഭാഗങ്ങളിലും
Now, if you don't believe that, I don't know anything about your churches in Bahrain, and tell me if it's not true here.
നിങ്ങളുടെ ഈ ബഹറിനുള്ളതായ സഭകളെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. എന്നാൽ ഈ കാര്യം നിങ്ങളുടെ സഭകളിൽ വാസ്തവമാണോ അല്ലയോ എന്ന് നിങ്ങൾ എന്നോട് പറയുക.
You have a person who's got a big job here who is not an important person in the church.
നിങ്ങളുടെ സഭയിലെ ഇവിടെ വലിയൊരു ഉദ്യോഗമുള്ളതായ ഒരാൾ നിങ്ങളുടെ സഭയിൽ ഒരു പ്രാധാന്യമില്ലാത്ത ആളായിട്ടുണ്ടോ?
He's automatically an important person.
അവന് വളരെ നാച്ചുറലായിട്ട് തന്നെ അവനൊരു പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറുന്നു.
എവ്രി ഡിനോമിനേഷൻ ഇൻ ഇന്ത്യ,
ഇന്ത്യയിലുള്ള എല്ലാ സഭാവിഭാഗങ്ങളിലും ഇത് സാധ്യമാണ്.
That is one of the clearest indications that there is no difference in God's eyes between a Pentecostal church and a Roman Catholic church.
ഇത് വ്യക്തമായി നമ്മെ മനസ്സിലാക്കുന്നതായ കാര്യം. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ വ്യക്തമായി മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ കത്തോലിക്ക സഭയും ഒരു പെന്തക്കോസ്റ്റ് സഭയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല
എന്നാണ്.
അവരുടെ ഉപദേശങ്ങൾ മാത്രം നിലനിൽക്കുന്നു. എന്നാൽ അവർ വില കൊടുക്കുന്നത് ഒരുപോലെ തന്നെയാണ്. അതിന്റെ കാരണം അവർ മതവാദികളാണ്, അവർ ആത്മീയരല്ല. അവരെപ്പോഴും തങ്ങളുടെ ഉപദേശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നു.
Jesus had done that, he would have selected the most important people in society to be his leaders.
യേശു കർത്താവ് അങ്ങനെയായിരുന്നുവെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരെ തന്റെ സഭയുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുമായിരുന്നു.
When I saw this as a young man, I said, this cannot be the Christianity of Jesus Christ.
ഒരു യുവാവായി ഞാൻ ഇത് കണ്ടപ്പോൾ ഞാൻ നിശ്ചയമായും തീരുമാനിച്ചു ഇതൊരിക്കലും യേശുക്രിസ്തുവിന്റെ ക്രിസ്ത്യാനിത്വമല്ല.
I said, Lord, if ever in my life you give me the grace to start a church, I will never follow this principle in any place.
ഞാൻ പറഞ്ഞു, കർത്താവെ നീ എനിക്ക് കൃപ തന്നിട്ട് ഒരു സഭ ആരംഭിക്കുവാനായിട്ട് ഇടയാകുന്നുവെങ്കിൽ ഒരിടത്തും ഞാൻ ഈ തത്വം എന്റെ സഭയിൽ ഉണ്ടാകുവാൻ അനുവദിക്കത്തില്ല.
We discovered when we started the church in Bangalore that the rich people were the ones who got offended first and left us.
ഞങ്ങള് ബാംഗ്ലൂരിൽ ഒരു സഭ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സ് കാണുവാനായിട്ട് കഴിഞ്ഞു ഏറ്റവും ധനികരായ മനുഷ്യരാണ് എതിർപ്പുണ്ടായി സഭയിൽ നിന്ന് പുറത്തു പോയത്.
God looks at a man's heart.
ദൈവം മനുഷ്യന്റെ ഹൃദയത്തെ നോക്കുന്നു.
He doesn't care what your salary is, what your position is, what your education is.
നിന്റെ ശമ്പളം എന്താണ്, നിന്റെ യോഗ്യത എന്താണ്, നിന്റെ വിദ്യാഭ്യാസം എന്താണെന്ന് ദൈവം ഒട്ടും കാര്യമാക്കുന്നില്ല.
I say, Lord, if you care for people's hearts, I want to care for people's hearts, then I'll be a godly person.
ഞാൻ പറഞ്ഞു, ദൈവമേ, നീ മനുഷ്യന്റെ ഹൃദയത്തെ കാര്യമാക്കുന്നുവെങ്കിൽ ഞാനും മനുഷ്യന്റെ ഹൃദയത്തെ കാര്യമാക്കുന്നു, അങ്ങനെ ഞാനൊരു ദൈവ മനുഷ്യനായിട്ട് മാറുവാൻ കഴിയും.
Outside in the world we may respect big people in the world, but in the church I am not going to respect anybody just because he's got a big position in the world.
ലോകത്തിലെ ലോകപ്രകാരമുള്ള മനുഷ്യനെ ബഹുമാനിക്കുന്നു, എന്നാൽ സഭയിൽ കടന്നു വരുമ്പോൾ ലോകപ്രകാരമുള്ള ഒരു മനുഷ്യനെയും ബഹുമാനിക്കുന്നില്ല.
It says here they justified themselves outside of men, but God saw their heart.
ഇവിടെ പറയുന്നു, ആ മനുഷ്യ അവരെ മനുഷ്യരുടെ മുൻപിൽ തങ്ങളെ തന്നെ നീതീകരിക്കുന്നു, എന്നാൽ ദൈവം ഹൃദയത്തെ അറിയുന്നു.
He could not recognize that what man, like it says in the latter part of verse 15, what man valued highly, God detested.
15-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുൻപാകെ അറപ്പത്രേ.
It's not just that God rejected it, it says God detested.
ദൈവം തള്ളിക്കളഞ്ഞു എന്നല്ല അവിടെ പറയുന്നത്, ദൈവത്തിന് അറപ്പാണെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു.
What does God value?
ദൈവം എന്തിനാണ് വില കൊടുക്കുന്നത്?
He values humility.
ദൈവം താഴ്മയ്ക്ക് വില കൊടുക്കുന്നു.
I said, Lord, I'm going to value and respect humble people.
ഞാൻ പറഞ്ഞു, ദൈവമേ, ഞാൻ താഴ്മയുള്ളതായ വിനയമുള്ളതായ മനുഷ്യരെ വില കൊടുക്കുന്നു, അവരെ അംഗീകരിക്കുന്നു.
See, a humble person.
ഒരു വിനയമുള്ളതായ മനുഷ്യൻ.
You can never quarrel with a humble person.
ഒരു വിനയമുള്ളതായ മനുഷ്യനുമായി നിങ്ങൾക്ക് വഴക്കടിക്കുവാൻ കഴിയത്തില്ല.
All quarrelsome people are proud people.
വഴക്കുണ്ടാക്കുന്നതായ എല്ലാവരും അഹങ്കാരികളായ മനുഷ്യരാണ്.
There are some people who have such a lot of religion, whichever church they go to, they quarrel with people.
ചില മനുഷ്യർ അനേക മതത്തിന്റെ പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്, എന്നാൽ എവിടെ ഏതെല്ലാം സഭകളിൽ ചെന്നാലും അവിടെ എല്ലാം അവർ വഴക്കുണ്ടാക്കുന്നു.
100% agents of Satan. They are not agents of God.
ഇവരെല്ലാം 100% പിശാചിന്റെ ഏജന്റന്മാരാണ്, ദൈവത്തിന്റെ പ്രതിനിധികളല്ല.
I don't care what denomination they belong to, they are agents of the devil.
അവർ ഏത് സഭാഭാഗങ്ങളിലുള്ളവരാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല, എന്നാൽ അവരെല്ലാവരും പിശാചിന്റെ ഏജന്റന്മാരാണ്.
There are lots of them in every single denomination.
അങ്ങനെയുള്ളതായ അനേകർ എല്ലാ സഭാവിഭാഗങ്ങളിലും ഉണ്ട്.
Who fight for position,
അവർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കുന്നവർ.
And who practice all types of politics in the church.
സഭയിലെ എല്ലാ രാഷ്ട്രീയ തന്ത്രങ്ങളും ഉപയോഗിക്കുന്നവർ.
God hates it.
ദൈവം അവരെ വെറുക്കുന്നു.
God is looking for humble people.
ദൈവം നോക്കുന്നത് വിനയമുള്ള താഴ്മയുള്ള മനുഷ്യരെയാണ്.
God is looking for those who long for purity of heart.
ഹൃദയത്തിന്റെ വിശുദ്ധിയെ അന്വേഷിക്കുന്നവരെയാണ് ദൈവം അന്വേഷിക്കുന്നത്.
Who are poor in spirit.
ആത്മാവിൽ ദരിദ്രരായിട്ടുള്ളവർ.
Who mourn when they sin.
പാപം ചെയ്യുമ്പോൾ അതിനെ ഓർത്ത് ദുഃഖിക്കുന്നവര്.
Matthew chapter 5, Jesus spoke about those who mourn. He said, blessed are those who mourn, verse 4, for they will be comforted.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തില് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നു.
If you want to be a blessed person according to this verse, you must mourn.
ഈ വാക്യം അനുസരിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവനാകണമെങ്കിൽ നിങ്ങൾ ഹൃദയത്തിൽ ദുഃഖിക്കുന്നവരായിരിക്കണം.
Today we have people who say blessed are those who are rich.
ഇന്ന് നാം കാണുന്നത് ധനവാന്മാരെ അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറയുന്നതാണ്.
That means the mark of God's blessing is that you become rich.
അതിന്റെ അർത്ഥം ദൈവം അനുഗ്രഹിക്കപ്പെട്ടതിന്റെ അടയാളം നിങ്ങളുടെ ധനവാനായിരിക്കുന്നു എന്നുള്ളതാണ്.
If you believe that gospel,
നിങ്ങൾ ആ സുവിശേഷം വിശ്വസിക്കുന്നുവെങ്കിൽ,
I want you to look around this city you live in, and ask yourself, who are the richest people in this city?
നിങ്ങൾ ജീവിക്കുന്ന ഈ പട്ടണത്തിൽ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ നോക്കുക, ഇവിടെയുള്ളതിലെ ഏറ്റവും ധനികരായിട്ടുള്ളതായ മനുഷ്യരാരാണ്?
They are not Christians.
അവരാരും ക്രിസ്ത്യാനികളല്ല.
According to your gospel, they are the most blessed people on earth.
നിങ്ങളുടെ സുവിശേഷം അനുസരിച്ച് അവരാണ് ഈ ഭൂമിയിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവർ.
That's why I don't believe this prosperity gospel. It's a deception of the devil.
അതുകൊണ്ടാണ് ഞാൻ ഈ സമ്പന്ന സുവിശേഷത്തിൽ വിശ്വസിക്കാത്തത്. ഇത് പിശാചിന്റെ വലിയൊരു വഞ്ചനയാണ്.
I believe that the most blessed people were Paul and Peter, and they were very, very poor.
ഞാൻ വിശ്വസിക്കുന്നു പത്രോസും പൗലോസും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വ്യക്തികളായിരുന്നു എന്ന്, എന്നാൽ അവർ ദരിദ്രന്മാരായിരുന്നു.
False gospel that has gone around just to satisfy rich people is a deception.
ധനികരായ മനുഷ്യരെ സംതൃപ്തമാക്കുവാൻ വേണ്ടി അയക്കുന്ന ഈ വ്യാജ സുവിശേഷം വലിയ വഞ്ചനയാണ്.
Most of my ministry is in the poor villages of Tamil Nadu in India.
എന്റെ ശുശ്രൂഷയുടെ അധിക ഭാഗവും തമിഴ്നാട്ടിലുള്ളതായ ദരിദ്രമായ ഗ്രാമങ്ങളിലാണ്.
And I noticed that all these prosperity preachers only go where there are rich Christians. They never go to the poor villages of Tamil Nadu and preach that because it doesn't work.
ഞാൻ കാണുന്നു ഈ സമ്പന്ന സുവിശേഷക്കാരെ അവർ ധനികരായവരുടെ അടുത്ത് പോയാണ് സുവിശേഷിക്കുന്നത്. കാരണം ഇവരുടെ സുവിശേഷം ഈ ദരിദ്രരായ മനുഷ്യരുടെ ഇടയിൽ പ്രാവർത്തികമായി തീരുന്നില്ല.
Those are the people who need some prosperity. Why don't you go there and preach, I tell them.
ആ മനുഷ്യരാണ് യഥാർത്ഥത്തിൽ കുറച്ച് അഭിവൃദ്ധി പ്രാപിക്കേണ്ടത്. എന്നാൽ നിന്റെ സുവിശേഷവുമായി എന്തുകൊണ്ടാണ് നീ അങ്ങോട്ട് പോകാത്തത്?
Why am I saying all this?
എന്തുകൊണ്ടാണ് ഞാൻ ഇതൊക്കെയും പറയുന്നത്?
My dear brothers and sisters,
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
we are living in an age of, in a day of tremendous deception.
നാം ജീവിക്കുന്നത് അതിഭയങ്കരമായ ഒരു വഞ്ചനയുടെ കാലഘട്ടത്തിലാണ്.
Jesus spoke about things like, if you lust with your eyes, you have already committed adultery.
യേശു കർത്താവ് പറഞ്ഞു, നീ നിന്റെ കണ്ണുകൊണ്ട് മോഹിക്കുന്നുവെങ്കിൽ നീ വ്യഭിചാരം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്ന്.
Do you know that it is more important to overcome the lust of your eyes than to get a new car?
നിങ്ങൾ വിചാരിക്കുന്നുവോ നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നത് ഒരു പുതിയ കാർ കിട്ടുന്നതിനേക്കാളും വലിയ അപകടമേറിയ കാര്യമാണെന്ന്?
Or money to buy a house or build a house.
ഒരു ഭവനം പണിയാനുള്ള പണം കിട്ടുന്നതിലും അധികം അപകടകരമായ കാര്യം?
I would say any day, I say, Lord, I don't want a car. I don't care if I don't have a house, but I want purity in my eyes.
ഞാൻ പറയും, കർത്താവേ എനിക്കൊരു വീടുണ്ടോ ഒരു കാർ ഉണ്ടോ എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല, എന്നാൽ എന്റെ ഹൃദയത്തിൽ എനിക്ക് വിശുദ്ധി വേണം.
How many of you have prayed for more money, better car, better house, and never seriously prayed that you should completely finish with lusting with your eyes?
നിങ്ങളുടെ എത്ര പേര് തങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ കാറിനായിട്ടും പുതിയ ഭവനത്തിനായിട്ടും പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ കണ്ണുകൊണ്ട് ഒരിക്കലും മോഹിക്കാത്ത അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നവരുമായിട്ടുണ്ട്?
How many verses can you show me in scripture where Jesus taught you to pray for buying houses and lands and cars?
ദൈവവചനത്തിൽ സമ്പത്ത് വാങ്ങുവാനും കാർ വാങ്ങുവാനും വീട് വാങ്ങുവാനായി പ്രാർത്ഥിക്കുവാനായിട്ട് എത്ര വചനം നിങ്ങൾക്ക് എന്നെ കാണിച്ചു തരുവാൻ കഴിയും?
I'll show you verses where Jesus said you shouldn't lust with your eyes.
നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിക്കരുതെന്ന് യേശു കർത്താവ് പറഞ്ഞ വചനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു
തരാം. I'll show you verses where Jesus said if your eyes lust, pull them out, be radical, don't lust with your eyes.
നിന്റെ കണ്ണ് മോഹിക്കുന്നുവെങ്കിൽ അത് ചുഴന്നെടുത്ത് കളയുക എന്ന് പറഞ്ഞ യേശു കർത്താവിന്റെ വചനം എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുവാൻ കഴിയും.
And do you know, in 40 years of my Christian life, I don't know if I've heard one sermon from a preacher preaching on that subject.
എന്റെ 40 വർഷത്തെ ഈ ശുശ്രൂഷയില് ഞാൻ ഒരിക്കൽ പോലും ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ അതിനെപ്പറ്റി പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല.
Many of you have attended hundreds of Christian meetings.
നിങ്ങളിൽ അനേകരെ നൂറുകണക്കിന് ക്രിസ്തീയ മീറ്റിംഗുകൾ കടന്നുപോയവരാണ്.
You tell me, when was the last time you heard a preacher tell you that you should not lust with your eyes?
നിങ്ങൾ എന്നോട് പറയാ, നിങ്ങളിൽ എന്നാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഉപദേശാവ് കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെതിരായിട്ട് പ്രസംഗിക്കുന്നത് കേട്ടത്?
They told you about water baptism, they told you about speaking in tongues, but they didn't tell you about not lusting with your eyes.
നിങ്ങൾ അവരോട് മുതിർന്ന സ്നാനത്തെ പറ്റിയും അന്യഭാഷയിൽ സംസാരിക്കുന്നതിനെ പറ്റിയും പറഞ്ഞു, എന്നാൽ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ പറ്റി
They told you.
അവര് നിങ്ങളോട് മുതിർന്ന സ്നാനത്തെ പറ്റിയും അന്യഭാഷയെ പറ്റിയും പറഞ്ഞു, എന്നാൽ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ പറ്റി അവർ പറഞ്ഞില്ല.
They left out the most important thing and they told you about these external rituals.
ഏറ്റവും പ്രാധാന്യമുള്ളതായ കാര്യങ്ങൾ അവർ വിട്ടുകളഞ്ഞിട്ട് പുറമേ ഉള്ളതായ ഈ ആചാരങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നു.
Jesus said that if a man is angry, he's already taken the first step to hell.
യേശു കർത്താവ് പറഞ്ഞു, ഒരു മനുഷ്യൻ കോപിക്കുന്നുവെങ്കിൽ അവൻ നരകത്തിലേക്ക് പോകാനുള്ളതായ ആദ്യത്തെ പടി കയറി കഴിഞ്ഞു.
Let me show you three steps to hell. Matthew 5 and verse 22.
മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിലെ നരകത്തിലേക്ക് പോകാനുള്ളതായ മൂന്ന് പടികൾ ഞാൻ നിങ്ങളെ കാണിക്കാം.
Jesus spoke here about three steps to hell.
യേശു കർത്താവ് ഇവിടെ നരകത്തിലേക്ക് കടന്നു പോകാനുള്ള മൂന്ന് പടികളെ പറ്റി പറയുന്നു.
It's only all in one verse.
ഇതെല്ലാം ഒറ്റ വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്.
The first step is anger.
അതിന്റെ 1-ാമത്തെ പടി എന്ന് പറയുന്നത് നാം കോപിക്കുന്നതാണ്.
The vast majority of Christians don't take anger seriously.
ഒട്ടുമിക്ക ക്രിസ്ത്യാനികളും കോപിക്കുന്നത് വളരെ കാര്യമായിട്ട് എടുക്കുന്നേയില്ല.
Particularly in their homes, they get angry with one another and they don't even think it is a sin.
പ്രത്യേകിച്ച് അവരുടെ ഭവനങ്ങളിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കോപിക്കുന്നു, എന്നാൽ അതൊരു പാപമായിട്ട് അവർ പരിഗണിക്കുന്നു പോലുമില്ല.
How far Christianity has drifted from what Jesus preached.
യേശു കർത്താവ് പഠിപ്പിച്ചതിൽ നിന്നും എത്ര അകലെയാണ് ഇന്ന് ക്രിസ്ത്യാനിത്വം എത്തിച്ചേർന്നിരിക്കുന്നത്.
They lose their temper and they go and sit like holy people on Sunday mornings and praising the Lord.
അവരെ ദേഷ്യപ്പെടുകയും അതിനുശേഷം അവരെ ഞായറാഴ്ച പള്ളിയിൽ പോയി വിശുദ്ധരാണെന്ന് കരുതി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു.
Just read this verse.
നിങ്ങൾ ഈ വചനം വായിച്ചു നോക്കൂ.
First step to hell.
നരകത്തിലേക്കുള്ളതായ ഒന്നാമത്തെ പടി
you're angry with your brother. That's just in your heart. It didn't even come out. It was only in your heart. You're angry.
നിന്റെ ഹൃദയത്തിലെ നിന്റെ സഹോദരനോട് നീ കോപിക്കുക. പുറത്തേക്ക് ഒന്നും വന്നിട്ടില്ല.
You're guilty before the court.
നിങ്ങൾ ആ ന്യായകോടതിയുടെ മുൻപിലെ കുറ്റവാളിയാണ്.
And the second step.
രണ്ടാമത്തെ പടി,
you know, when you have something in your heart, it comes out through your tongue.
നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉള്ളപ്പോൾ അത് നിങ്ങളുടെ നാവിലൂടെ പുറത്തേക്ക് വരുന്നു.
And you say something to your brother.
നീ നിന്റെ സഹോദരനോട് എന്തെങ്കിലും കോപത്തോടെ പറയുന്നു.
You call him a bad word.
നിങ്ങൾ അവനെ ഒരു ചീത്തയായ പേര് വിളിക്കുന്നു.
You say something angrily to him.
കോപത്തോടുകൂടി നിങ്ങൾ അവനോട് എന്തെങ്കിലും പറയുന്നു.
Then Jesus said, you are guilty before the Supreme Court.
അപ്പോൾ യേശു കർത്താവ് പറയുന്നു, നീ സുപ്രീം കോടതിയുടെ മുന്നിൽ കുറ്റക്കാരനായിരിക്കുന്നു.
And then you can't control your anger still.
എന്നിട്ടും നിന്റെ കോപത്തെ നിനക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല.
You don't repent of what you have done.
നീ ചെയ്തതിനെ പറ്റി നീ പശ്ചാത്തപിക്കുന്നില്ല.
You don't mourn over your sin.
നിന്റെ പാപത്തെ കുറിച്ച് നീ ദുഃഖിക്കുന്നില്ല.
And you say something more.
നീ കുറച്ച് അല്പം കൂടെ എന്ത് പറയുന്നു.
Then it says in verse 22, the last part, you'll be guilty enough to go to hell. That's the third step.
22-ാമത്തെ വാക്യത്തിൽ മൂന്നാമത്തെ പടി പറയുന്നു, നീ ഇതുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ യോഗ്യനായി തീർന്നിരിക്കുന്നു.
You may not agree with me, but I agree with Jesus Christ. I'll tell you that.
നിങ്ങൾ ഒരുപക്ഷെ എന്നോട് യോജിക്കുന്നില്ലായിരിക്കാം, എന്നാൽ ഞാൻ യേശു കർത്താവ് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു.
I believe with all my heart that a man who is angry has already taken the first step to hell.
ഞാൻ എന്റെ ഹൃദയം മുഴുവനും കൊണ്ട് വിശ്വസിക്കുന്നു, കോപിക്കുന്നതായ ഒരു മനുഷ്യൻ നരകത്തിലേക്കുള്ള ഒന്നാമത്തെ പടി പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു.
You may be satisfied that you don't kill a person.
നിങ്ങൾ ഒരു മനുഷ്യനെ കൊന്നില്ല എന്നുള്ളത് കൊണ്ട് നിങ്ങൾ സംതൃപ്തനായിരിക്കും.
Jesus said that in verse 21.
യേശു കർത്താവ് അത് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു.
Yeah, he said in the old covenant they said don't kill.
21-ാമത്തെ വാക്യത്തിൽ കൊല ചെയ്യരുത് എന്ന് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നു എന്ന് നാം കാണുന്നു.
Are you satisfied with that?
അതിനെക്കുറിച്ച് നിങ്ങൾ സംതൃപ്തി അടഞ്ഞിരിക്കുകയാണോ?
Then you're a follower of Moses, not of Jesus Christ.
അപ്പോൾ നിങ്ങൾ മോശയുടെ അനുഗാമിയാണ്, യേശു ക്രിസ്തുവിന്റെ അനുഗാമിയല്ല. മോശ പറഞ്ഞു നിങ്ങൾ കൊല ചെയ്യരുത്.
ഇരുപത്തിരണ്ടാമത്തെ
വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, നിന്റെ സഹോദരനോട് നീ കോപിക്കരുത്.
മോശ
പറഞ്ഞു കൊല ചെയ്യരുത്, യേശു കർത്താവ് പറഞ്ഞു നിന്റെ സഹോദരനോട് നീ കോപിക്കരുത്.
With just not killing, you are a follower of Moses.
നിങ്ങളെ കൊല്ലുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംതൃപ്തി അടയുന്നുവെങ്കിൽ നിങ്ങൾ മോശയുടെ അനുയായിയാണ്.
Follower of Jesus is never satisfied until he has overcome anger completely from his life.
യേശു കർത്താവിന്റെ ഒരു അനുയായി തന്റെ ഹൃദയത്തിൽ നിന്ന് കോപം പൂർണ്ണമായി നീക്കുന്നത് വരെയും സംതൃപ്തി അടയുന്നില്ല.
I had anger in my life.
എന്റെ ജീവിതത്തിലെ കോപം ഉണ്ടായിരുന്നു.
When I read this verse, I said, Lord, I've got to take this seriously.
ഞാൻ ഈ വചനം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഇത് വളരെ കാര്യമായിട്ട് എടുക്കുന്നു.
You tell me honestly, my brother, sister. Tell me, give me a reply to this honestly.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സത്യസന്ധമായി ഇതിനോട് നിങ്ങൾ മറുപടി പറയൂ.
Are you more afraid of anger or of cancer?
നിങ്ങൾ കോപത്തെ കൂടുതൽ പേടിക്കുന്നുവോ അതോ ക്യാൻസറിനെ കൂടുതൽ പേടിക്കുന്നുവോ?
When you get angry, does it disturb you?
നിങ്ങൾ കോപിക്കുമ്പോൾ അത് നിങ്ങളെ അലസരപ്പെടുത്താറുണ്ടോ?
If the doctor said you got serious cancer, would that disturb you more?
നിങ്ങൾക്ക് ക്യാൻസർ ഉണ്ട് എന്ന് ഡോക്ടർ പറയുമ്പോൾ അതാണോ നിങ്ങളെ കൂടുതൽ ഭാരപ്പെടുത്തുന്നത്?
I've seen Roman Catholics get angry.
റോമൻ കത്തോലിക്കര് കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
I've seen Methodists who get angry.
മെത്തോഡിസ്റ്റുകളെ കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
ബ്രദറൻ പീപ്പിൾ ഹു ഗെറ്റ് ആംഗ്രി.
ബ്രദറൻ ആൾക്കാരെ കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
പെന്തക്കോസ്റ്റൽസ് ഹു ഗെറ്റ് ആംഗ്രി.
പെന്തക്കോസ്റ്റുകാരെ കോപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്.
യുവർ ഫോം ഓഫ് ബാപ്റ്റിസം ഡസന്റ് സീം ടു മേക്ക് എ ഡിഫറൻസ്.
നിങ്ങൾ എടുത്തതായ സ്നാനത്തിന്റെ ആ രൂപം അതിലൊരു മാറ്റവും വരുത്തുന്നില്ല.
ഈവൻ സ്പീക്കിംഗ് ഇൻ ടങ്സ് ഡസന്റ് സീം ടു മേക്ക് എ ഡിഫറൻസ്.
അന്യ ഭാഷയിൽ സംസാരിക്കുന്നതും ഒരു മാറ്റം വരുത്തുന്നത് കാണുന്നില്ല.
വൈ?
എന്തുകൊണ്ടാണ്? ശ്രദ്ധിക്കുക.
Because you live before the face of men, not before the face of God.
കാരണം നിങ്ങൾ ജീവിക്കുന്നത് മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിലാണ്, ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിലല്ല.
I want to encourage you, if you really want to be spiritual, you got to stop living before man's face and start living before the face of God.
ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ യഥാർത്ഥമായിട്ടും ഒരു ആത്മീയനാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനുഷ്യന്റെ കണ്ണിന് മുൻപിൽ ജീവിക്കുന്നത് നിർത്തിയിട്ട് ദൈവത്തിന്റെ കണ്ണിന് മുൻപിൽ ജീവിക്കുവാൻ ആരംഭിക്കുക.
Okay, here's another way to go to hell. I showed you one way to go to hell.
ഇവിടെ നരകത്തിലേക്ക് പോകാനുള്ളതായ വേറൊരു വഴിയെ പറ്റി പറയുന്നു, അത് ഞാൻ നിങ്ങളെ കാണിക്കാം.
These are the words of Jesus. These are sermons you'll never hear from anybody else.
ഇത് യേശു കർത്താവിന്റെ വചനമാണ്, ഇത് മറ്റുള്ളവരുടെ പ്രസംഗങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയത്തില്ല.
When you lust after a woman,
നിങ്ങൾ ഒരു സ്ത്രീയെ മോഹിക്കുമ്പോൾ,
you've already started on your way to hell.
നിങ്ങൾ നരകത്തിലേക്കുള്ളതായ വഴി ആരംഭിച്ചു കഴിഞ്ഞു.
Just listen to the words of Jesus. Don't come to a judgment too soon.
പെട്ടെന്ന് ഒരു വിധിയിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വചനത്തെ ശ്രദ്ധിക്കുക.
Verse 28. Every single person, that's the first thing I want you to notice. Every single person is mentioned here.
ഇവിടെ പറയുന്നു എല്ലാ മനുഷ്യരെയും പറ്റി അവിടെ പറയുന്നു.
Everyone. Everyone, whether believer, unbeliever, Catholic, Methodist, Pentecostal, makes no difference. Everyone who looks at a woman to lust for her has already committed adultery in his heart.
ഇവിടെ പറയുന്നു എല്ലാവരും എന്ന് പറയുമ്പോൾ അവിടെ വിശ്വാസിയെന്നോ അവിശ്വാസിയെന്നോ കാത്തലിക് എന്നോ പ്രൊട്ടസ്റ്റന്റ് എന്നോ പെന്തിക്കോസ്റ്റ് എന്നോ വ്യത്യാസമില്ല. കണ്ണുകൊണ്ട് മോഹിക്കുന്നതായ എല്ലാവരും വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് അവിടെ പറയുന്നു.
Do you think people in so-called separated assemblies don't lust in their heart?
ഈ വേർപെട്ടത് എന്ന് പറയുന്നതായ സഭകളിലുള്ളവരെ തങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കുന്നുവോ?
You are sitting here from some of those assemblies. You give me the answer.
അങ്ങനെയുള്ളതായ ചില സഭകളിൽ നിന്ന് ഇരിക്കുന്നതായി നിങ്ങൾ ഇതിന് ഉത്തരം പറയുക.
How many years you've been a believer?
നിങ്ങൾ എത്ര വർഷമായിട്ട് ഒരു വിശ്വാസിയായിരിക്കുന്നു?
How is it you're still defeated by the lust of the eyes?
കണ്ണിന്റെ മോഹം കൊണ്ട് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് തോൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്?
You get up in the meeting and preach and you shout hallelujah in the meeting.
നിങ്ങൾ മീറ്റിംഗുകളിൽ എഴുന്നേറ്റ് നിൽക്കുകയും സാക്ഷിക്കുകയും ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുകയും ചെയ്യുന്നു.
Live before man's face, God sees your heart.
നിങ്ങൾ ജീവിക്കുന്നത് മനുഷ്യന്റെ കണ്ണിന്റെ മുൻപിലാണ്, എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുന്നു.
And Jesus said, what you must do if you are like that.
നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യേശു കർത്താവോട് പറയുന്നു.
Your right eye makes you to stumble, verse 29, tear it off.
എന്നാൽ നിങ്ങളുടെ വലകണ്ണ് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ ചുഴന്നെടുത്ത് എറിഞ്ഞു കളയുക.
Because if you don't do that,
നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ,
you don't want to do that,
നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ,
it's possible, verse 29, that one day your whole body will go into hell.
അവിടെ പറയുന്നു 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഒരു ദിവസം നിങ്ങളുടെ ശരീരം മുഴുവനുമായി നരകത്തിൽ പോകേണ്ടി വരും.
How did he go to hell?
എങ്ങനെയാണ് അവൻ നരകത്തിലേക്ക് പോയത്?
He didn't commit adultery. No.
അവൻ വ്യഭിചാരം ചെയ്തതല്ല.
He only lusted with his eyes.
അവന്റെ കണ്ണുകൊണ്ട് അവൻ മോഹിച്ചത് മാത്രമേ ഉള്ളൂ.
Can a man who lusts with his eyes end up in hell?
കണ്ണുകൊണ്ട് മോഹിക്കുന്ന ആ ഒരു മനുഷ്യൻ അവന്റെ ജീവിതം നരകത്തിൽ അവസാനിക്കുമോ?
All of you are very clever people. You read verse 28 and 29 see if you get any other interpretation than what I said just now.
നിങ്ങളെല്ലാം വളരെ ബുദ്ധിമാന്മാരും മിടുക്കന്മാരുമായ മനുഷ്യരാണ്. നിങ്ങൾ 28-ഉം 29-ാമത്തെ വാക്യം വായിച്ചിട്ട് വേറൊരു വ്യാഖ്യാനം പറയാമോ?
You read it and tell me what Jesus says.
നിങ്ങൾ അത് വായിച്ചിട്ട് പറയുക യേശു കർത്താവ് എന്താണ് പറഞ്ഞത്.
We don't like these uncomfortable verses.
ഇങ്ങനെയുള്ള പ്രയാസം ഉണ്ടാക്കുന്നതായ വാക്യങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല.
We go to verses like the Lord has said, I will never leave you nor forsake you.
നാം കടന്നു പോകുന്ന ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞതായ ദൈവത്തിന്റെ വചനങ്ങളിലേക്കാണ്.
My God will supply all your need according to his riches and glory.
ദൈവത്തിന്റെ മഹത്വം അനുസരിച്ച് നിന്റെ ആവശ്യങ്ങളെല്ലാം അവൻ സാധിക്കുമെന്ന് പറഞ്ഞ വാക്യത്തിലാണ്.
These are the verses we go to. God will wipe away every tear from our eyes.
നമ്മുടെ കണ്ണിലെ എല്ലാ കണ്ണുനീരെല്ലാം അവൻ തുടച്ചു കളയും.
What about these verses?
ഈ വാക്യങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു?
Is it true that a man who lusts with his eyes and who never commits adultery can still go to hell?
ഒരിക്കലും വ്യഭിചാരം ചെയ്യാതെ തന്റെ കണ്ണുകൊണ്ട് മോഹിക്കുക മാത്രം ചെയ്താൽ ഒരു മനുഷ്യൻ നരകത്തിലേക്ക് പോകുമെന്ന് പറയുന്നത് സത്യമാണോ?
In the Old Testament, Moses said, verse 27, don't commit adultery.
പഴയ നിയമത്തില് മോശ പറഞ്ഞു 27-ാമത്തെ വാക്യത്തിൽ പറയുന്നു നിങ്ങൾ വ്യഭിചാരം
ചെയ്യരുത്.
യേശു കർത്താവ് പറഞ്ഞു എന്നാൽ ഞാൻ നിങ്ങളോട് അതിലധികമായിട്ട് ചില കാര്യങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങളോട് ചില കാര്യം ചോദിക്കാൻ
ആഗ്രഹിക്കുന്നു.
ഇവിടെ ഇരിക്കുന്ന എല്ലാ പുരുഷന്മാരോടും വിവാഹം കഴിച്ചവരാണെങ്കിലും വിവാഹം കഴിക്കാത്തവരാണെങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നു.
Be honest for once in your life. Be honest in this area.
നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സത്യസന്ധരായിരിക്കുക. ഈ ഒരു കാര്യത്തിൽ സത്യസന്ധരായിരിക്കുക.
Be honest before God.
ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിൽ സത്യസന്ധരായിരിക്കുക.
Are you more afraid of lusting with your eyes or are you afraid of the AIDS disease?
നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനെ ഭയപ്പെടുന്നുവോ അതോ എയ്ഡ്സ് എന്ന രോഗത്തെ നിങ്ങൾ ഭയപ്പെടുന്നുവോ?
Do you know that AIDS disease cannot send you to hell.
നിങ്ങൾക്കറിയാമോ ഈ എയ്ഡ്സ് രോഗത്തിന് നിങ്ങളെ നരകത്തിലേക്ക് വിടുവാൻ കഴിയത്തില്ല.
AIDS disease can maximum send you to the grave, not to hell.
ഈ എയ്ഡ്സ് രോഗത്തിന് ഏറ്റവും അധികമായി കുഴിയിലേക്ക് നിങ്ങളെ വിടുവാൻ മാത്രമേ കഴിയുകയുള്ളൂ. ശവക്കല്ലറയിലേക്ക് വിടുവാനേ കഴിയുകയുള്ളൂ.
But lusting with your eyes can send you to hell.
എന്നാൽ നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിക്കുമ്പോൾ അതിന് നിങ്ങളെ നരകത്തിലേക്ക് അയക്കുവാൻ കഴിയും.
Why is it we don't take these things seriously?
എന്തുകൊണ്ടാണ് നാം ഈ കാര്യങ്ങൾ രൂക്ഷമായിട്ട് എടുക്കാതിരിക്കുന്നത്?
Why is it if you have a persistent pain in your stomach, you will go to a doctor, you'll spend thousands of rupees to get a scan and medical reports and all these things?
എന്തുകൊണ്ടാണ് വയറ്റിൽ ഒരു വേദന ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആയിരക്കണക്കിന് പണം ചിലവാക്കിക്കൊണ്ട് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി റിപ്പോർട്ട് വാങ്ങുന്നത്?
But if you lust with your eyes, day after day after day after day, year after year after year after year, you never take that seriously.
ദിവസം തോറും വർഷം തോറും നിങ്ങളുടെ കണ്ണുകൊണ്ട് നിങ്ങൾ മോഹിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ അത് കാര്യമായിട്ട് എടുക്കുന്നില്ല?
I'll tell you why.
ഞാൻ നിങ്ങളോട് പറയട്ടെ എന്തുകൊണ്ടാണെന്ന്.
Because we live before the face of men and not before the face of God.
അതിന്റെ കാരണം നാം ജീവിക്കുന്നത് മനുഷ്യരുടെ കണ്ണിന്റെ മുൻപിലാണ്, ദൈവത്തിന്റെ കണ്ണിന്റെ മുൻപിലല്ല.
I want to tell you, God is a holy God.
ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ദൈവം ഒരു വിശുദ്ധനായ ദൈവമാണ്.
Jesus spoke the truth.
യേശു കർത്താവ് പറഞ്ഞത് സത്യമാണ്.
Here in these two verses he told us two roads to hell.
ഈ രണ്ട് വാക്യങ്ങളിലും നരകത്തിലേക്ക് കടന്നു പോകാനുള്ളതായ രണ്ട് വഴികളാണ് കർത്താവ് നമ്മോട് പറയുന്നത്.
Those who mourn will overcome.
ദുഃഖിക്കുന്നവര് ഈ വഴികളെ മറികടന്നു പോകും.
Take these sins seriously.
ഈ പാപങ്ങളെ രൂക്ഷമായി എടുക്കുന്നവര്
and who hate it.
രൂക്ഷമായി എടുക്കുകയും അതിനെ വെറുക്കുകയും ചെയ്യുന്നവര്
say, Lord, I'm not interested in shouting hallelujah in the meeting. I'm more interested in getting victory in my mind.
ഞാൻ കർത്താവേ, ഞാൻ ഹല്ലേലൂയ എന്ന് അധകത്തിക്കുന്നതിലല്ല, എന്റെ ജീവിതത്തിൽ പാപത്തിന്റെ മേൽ ജയം കാണുന്നതിൽ ഞാൻ താല്പര്യമുള്ളവനാണ്.
And if you don't take this sin seriously when you are young,
നിങ്ങൾ ഒരു യുവ നിങ്ങളുടെ യുവത്വത്തിൽ തന്നെ ഈ പാപത്തെ നിങ്ങൾ കാര്യമായി എടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക.
You may be a believer, water baptized, speaking in tongues, XYZ, whatever it is.
നിങ്ങൾ ഒരു വിശ്വാസിയോ നിങ്ങൾ സ്നാനപ്പെട്ടവനോ നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നവനോ ഏത് വിധത്തിലുള്ളവനും ആവട്ടെ,
if you don't take this sin of lusting with your eyes seriously,
നിങ്ങളുടെ കണ്ണുകൊണ്ട് മോഹിക്കുന്ന ഈ പാപത്തെ നീ കാര്യമായിട്ട് എടുക്കുന്നില്ല എങ്കിൽ
And you will still be lusting with your eyes.
നിനക്ക് 60 വയസ്സാകുമ്പോഴും നീ നിന്റെ കണ്ണുകൊണ്ട് മോഹിച്ചുകൊണ്ടേയിരിക്കും.
You will be walking with a cane at the age of 80 and you'll still be lusting with your eyes.
80 വയസ്സുള്ളപ്പോൾ നീ ഒരു വടിയും കുത്തി നടക്കുമ്പോഴും നിന്റെ കണ്ണുകൊണ്ട് നീ മോഹിച്ചുകൊണ്ടേയിരിക്കും.
And you will fool yourself that because you got all these doctrines right, God has reserved a place in heaven for you.
ഈ ഉപദേശങ്ങളെല്ലാം ഉണ്ട്, ഈ ഉപദേശങ്ങൾ കൊണ്ട് നിനക്ക് സ്വർഗ്ഗത്തിൽ ഒരു സ്ഥാനം സുരക്ഷിതമാണെന്ന് കരുതി നിന്നെ തന്നെ നീ വഞ്ചിച്ചുകൊണ്ടായിരിക്കും.
If that is true, I would say that Jesus spoke a lot of rubbish here.
അത് സത്യമാണെങ്കിലും യേശു കർത്താവോട് പറഞ്ഞിരിക്കുന്നതെല്ലാം ചവിട്ടുകട്ടയിലുള്ള കാര്യങ്ങളാണ് എന്ന് പറയാൻ കഴിയും.
I don't believe Jesus spoke rubbish. I believe every word he spoke, heaven and earth will pass away, but these words will never pass away.
ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് പറഞ്ഞത് വിലയേറിയ വചനങ്ങളാണ്, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്നാൽ അവന്റെ വചനങ്ങൾ ഒന്നും തന്നെ മാറിപ്പോവുകയില്ല.
I just took two verses.
ഞാൻ എടുത്ത രണ്ട് വാക്യം വചനങ്ങൾ മാത്രമാണ്.
We could go through many verses in scripture like this.
ദൈവവചനത്തിലെ അനേക വചനങ്ങളിലൂടെ നമുക്ക് ഇങ്ങനെ കടന്നു പോകാൻ കഴിയും.
Which many Christians never take seriously.
അനേക ക്രിസ്ത്യാനികൾ അത് കാര്യമായി എടുക്കാത്തവയാണ്.
Let me show you two more verses.
രണ്ട് വാക്യങ്ങളിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കട്ടെ.
Ephesians 4:28.
എഫേസ്യ ലേഖനം 4:28 28-ാമത്തെ വാക്യം.
Ephesians 4:28. Let him who steals stop stealing.
കള്ളൻ ഇനി കക്കാതെ,
he should never steal again.
അവൻ ഒരിക്കലും ഇനി മോഷ്ടിക്കരുത്.
You agree with that?
നിങ്ങൾ അതിനോട് യോജിക്കുന്നുവോ?
Do you believe that a person who is converted should stop stealing?
നിങ്ങൾ വിശ്വസിക്കുന്നുവോ വീണ്ടും ജനിച്ചതായ ഒരുത്തൻ മോഷ്ടിക്കുന്നത് നിർത്തണമെന്ന്?
I believe that.
ഞാൻ വിശ്വസിക്കുന്നു.
I'm sure most of you believe that.
നിങ്ങൾ മിക്കവരും അത് വിശ്വസിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു.
But stealing also means that we don't even take a pencil or a paper from our office which doesn't belong to us.
മോഷ്ടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഓഫീസിലുള്ളതായ ഒരു പേനയോ പെൻസിലോ നമുക്കുള്ളതല്ലാത്തത് നാം എടുക്കുന്നതും അത് മോഷണം തന്നെയാണ്.
That is, you know, usually believers don't steal banks and all that. They steal small things.
സാധാരണയായി വിശ്വാസികൾ ബാങ്കൊന്നും കൊള്ളയടിക്കാറില്ല, അവർ ചെറിയ കാര്യങ്ങളാണ് മോഷ്ടിക്കുന്നത്.
But stealing is stealing, whether it's 5,000 dinars or a little bit of paper.
മോഷണം തന്നെയാണ് അത്, 5,000 ദിനാർ ആയാലും ഒരു പേപ്പർ കഷ്ണം ആയാലും.
Let him who steals steal no longer.
അവിടെ പറയുന്ന കള്ളൻ ഇനി ഒരിക്കലും മോഷ്ടിക്കരുത്.
Then there's another word.
ഒരു വാക്യം കൂടി അതിനോട് കൂടി ഉണ്ട്, 29th വാക്യം.
This is the word. It's the very next verse, but most Christians don't take it seriously.
അതിനോട് കൂടെ തുടർച്ചയായിട്ടുള്ളതായ വാക്യമാണിത്. എന്നാൽ മിക്ക ക്രിസ്ത്യാനികളും ഇത് കാര്യമായി
എടുക്കുന്നില്ല.
ഞാൻ മോഷ്ടിക്കുന്ന 100% നിർത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ.
I must get rid of all unhealthy words from my mouth. 100%.
എന്റെ വായിൽ നിന്ന് വരുന്നത് നല്ലതല്ലാത്ത എല്ലാ വാക്കിൽ നിന്നും പൂർണ്ണമായും ഞാൻ മോചനം പ്രാപിക്കണം.
100%. Let no unhealthy word come out of my mouth.
100% നല്ലതല്ലാത്ത ഒരു വാക്ക് പോലും എന്റെ നാവിൽ നിന്ന് വരുവാൻ പാടില്ല.
Now we would be horrified if we heard of a believer stealing.
വിശ്വാസികളെ മോഷ്ടിക്കുന്നതിനെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു പോകും.
But we're not so horrified when we find ourselves speaking words which are not kind, which are not gracious.
കരുണയില്ലാത്ത കൃപയില്ലാത്ത വാക്കുകൾ നാം തന്നെ സംസാരിക്കുമ്പോൾ നാം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നില്ല.
Or take another word.
അല്ലെ, ഒരു വാക്യം എടുക്കുക, വേറൊരു വാക്യം എടുക്കുക. 31st വാക്യം.
Let all bitterness, all wrath, all anger, all clamor, all slander be put away from you, along with all malice.
എല്ലാ കയ്പും എല്ലാ കോപവും ക്രോധവും കുറ്റാരോപവും ദൂഷണവും സകല ദുർഗുണവും നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ.
How much bitterness should you get rid of from your heart?
നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എത്രമാത്രം കയ്പ് നിങ്ങൾ മാറ്റിക്കളഞ്ഞു?
90%.
90%
Says all.
ഇവിടെ പറയുന്നു മുഴുവനും.
That's God's standard.
അതാണ് ദൈവത്തിന്റെ നിലവാരം.
That means I should not have a bitterness in my heart against a single human being, no matter what harm they have done to me.
അതിന്റെ അർത്ഥം എന്നോട് ആരെല്ലാം എന്തെല്ലാം ചെയ്താലും എന്റെ ഹൃദയത്തിൽ ആരോടും യാതൊരു കയ്പും ഉണ്ടാകുവാൻ പാടില്ല.
This is true Christianity.
ഇതാണ് യഥാർത്ഥമായ ക്രിസ്ത്യാനി.